പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ ദൈവിക പരിഗണനയിലോ? 1 ശമൂവേൽ 16:12. 1 ശമൂവേൽ 16:12. അവൻ പവിഴു നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയും ആയിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞു. ഡേവിഡ് ഡിഡ്ന്റ് സബ്മിറ്റ് എ സിവി, ബട്ട് ഗോഡ് മെൻഷൻ ഹിം ടു ശമൂവേൽ. മേ ഗോഡ് മെൻഷൻ യു ടു സമ്മൺ ഹു വിൽ ടേക്ക് യു ടു യുവർ നെക്സ്റ്റ് ലെവൽ. ദൈവം നമ്മെ എത്തിക്കുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ലോകം നമ്മെ എത്തിച്ചു എന്ന് വരികയില്ല. ഒരു യോഗ്യതയും പറയുവാനില്ലാത്ത നമ്മെ ദൈവം ഉയർത്തുന്നത് ദൈവമഹത്വം വെളിപ്പെടുത്തുവാനാണ്. ഈ കൃപ ലഭിക്കുന്ന നാം സ്വയത്തെ ഉപേക്ഷിച്ച് ദൈവമഹത്വത്തിനായി തന്നെ ചെയ്യുക. ദാവീദ് ആടിനെ മേയ്ക്കുന്ന ജോലി ചെയ്തതുപോലും വിശ്വസ്തനായി തന്നെയായിരുന്നു. 1 ശമൂവേൽ 17:34-35 നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സിംഹവും കരടിയും തന്റെ ആടുകളെ പിടിക്കുവാൻ വന്നപ്പോൾ അവയുടെ വായിൽ നിന്ന് തന്റെ ആടുകളെ രക്ഷിച്ച വിവരം വിശദീകരിക്കുന്നത് നമുക്ക് കാണാം അവിടെ. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുന്നവനെയും അവയിൽ ഒന്നിനെ പോലെ ആക്കുമെന്ന് പറഞ്ഞ വ്യക്തിയെ ദൈവം കണ്ടു, ദൈവം തിരഞ്ഞെടുത്തു, ഉയർത്തി എന്ന് മനസ്സിലാക്കിയ നമുക്ക് ഇതുപോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ മഹത്വം വെളിപ്പെടുത്തുവാൻ കഴിയുമോ? ആ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നമുക്ക് കഴിയുമോ? ചിന്തിക്കുക. സിവി ഈസ് ദ ഷോർട്ട് ഫോം ഓഫ് കരിക്കുലം വിറ്റ്. സാധാരണ ഉദ്യോഗാർത്ഥികളായി എത്തുന്നവരാണ് തങ്ങളുടെ വിദ്യാഭ്യാസ കായിക നേട്ടങ്ങളുടെ വിവരങ്ങൾ ചുമതലപ്പെട്ടവരുടെ മുമ്പിൽ ഹാജരാക്കുന്നത്. ബേത്ലഹേമിനായ ഇശായയുടെ മക്കളിൽ 8-ാമനായ ദാവീദ് ആരുടെയും മുമ്പിൽ തന്റെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചില്ല. പിതാവായ ഇശായി തള്ളിക്കളഞ്ഞവനാകയാൽ കൂടുതൽ സമയവും കാട്ടിൽ തന്നെയായിരുന്നു. എന്നാൽ ആടുകളെ പോറ്റിയവന്റെ യോഗ്യത സ്വർഗീയ പിതാവ് കണ്ടു എന്ന് 1 ശമൂവേൽ 16:12 കാണാവുന്നതാണ്. അതെ, മനുഷ്യൻ തള്ളിക്കളഞ്ഞ കല്ല് യഹോവ മൂലക്കല്ലാക്കി തീർക്കും. ദാവീദിന്റെ കരിക്കുലം വിറ്റ് അല്ലെങ്കിൽ സിവി കണ്ട യഹോവ അവന് വേണ്ടിയ പദവി ഒരുക്കി കൊടുക്കുവാൻ ശമൂവേൽ പ്രവാചകനോട് ആവശ്യപ്പെടുന്നു. 1 ശമൂവേൽ 16:1 അതിന്റെ കാരണം വ്യക്തമായി പ്രവാചകനോട് പറയുന്നു. യഹോവ തള്ളിക്കളഞ്ഞവരെ നോക്കി, നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല എന്ന്. ഇംഗ്ലീഷ് ബൈബിളിൽ ആ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആൻഡ് ദ ലോർഡ് സെഡ് അൺ ശമൂവേൽ, ഹൗ ലോങ് വിൽ ദൗ മോൺ ഫോർ ശൗൽ, സീയിങ് ഐ ഹാവ് റിജക്റ്റഡ് ഹിം ഫ്രം റെയ്നിങ് ഓവർ ഇസ്രായേൽ. പ്രവാചകനെ ഇവിടെ നിന്ന് പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1. ഡു നോട്ട് മോൺ ഫോർ എ സിന്നർ എഗൻസ്റ്റ് ഗോഡ്. ദൈവത്തോട് പാപം ചെയ്തവനെ ഓർത്ത് വിലപിക്കേണ്ട കാര്യമില്ല എന്ന് പ്രവാചകനെ ശാസിക്കുന്നു. ദൈവം അവന് സമയം കൊടുത്തതാണ്. പക്ഷേ ദൈവത്തോട് പാപം ചെയ്തവനെ ഓർത്ത് പ്രവാചകൻ നിലവിളിക്കേണ്ട കാര്യമില്ല എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്ന പ്രവാചകനോട് ദൈവം വ്യക്തമാക്കുന്നു. യഹോവ ശൗലിനോട് പറഞ്ഞത്, അമാലേക്കരായ, എന്താ ശൗൽ ചെയ്ത തെറ്റെന്ന് ഇനി പറയാൻ പോകുന്നത്. യഹോവ ശൗലിനോട് പറഞ്ഞത്, അമാലേക്കരായ പാപികളെ നിർമൂലമാക്കുകയും അവർ നശിക്കും വരെ അവരോട് പൊരുതുകയും ചെയ്യുക എന്നാണ് കൽപ്പിച്ചത്. കൽപ്പന അനുസരിക്കാതെ കൊള്ളയ്ക്ക് ചാടി പുറപ്പെട്ടവനെ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തതിനാൽ യഹോവ അവനെ വെറുത്തു. യഹോവ തൽസ്ഥാനത്ത് നിന്ന് അവനെ മാറ്റുകയും ചെയ്തു. പ്രിയരെ, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് ഏറ്റവും നല്ലതാകയാൽ അതിന് നിങ്ങൾ തയ്യാറാണോ? ദൈവവചനത്തിൽ പറഞ്ഞതനുസരിക്കാതെ ശാഠ്യവും വിഗ്രഹാരാധനയും പാരമ്പര്യവും പറഞ്ഞിരിക്കുന്നവരെ യഹോവ വെറുക്കുമെന്ന് മറക്കരുത്. യഹോവ തള്ളിക്കളഞ്ഞവർക്ക് വേണ്ടി മറ്റാരും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അനുസരിക്കുന്നത് യാഗത്തെക്കാളും നല്ലതാണ്. അതുകൊണ്ട് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നീ വിശ്വസിച്ച് സ്നാനമേൽക്കുക എന്ന് ദൈവവചനം വ്യക്തമാക്കി പറയുന്നത് നിങ്ങൾ അനുസരിക്കാതിരുന്നാൽ ശാഠ്യവും വിഗ്രഹാരാധനയും നിങ്ങളുടെ പാരമ്പര്യവും ആരൊക്കെയോ നിങ്ങളെ പാരമ്പര്യത്തിലേക്ക് പിടിച്ചു തള്ളുമ്പോൾ അത് കേട്ട് നിങ്ങൾ അനുസരിച്ചാൽ യഹോവ നിങ്ങളെ വെറുക്കുമെന്ന് നിങ്ങൾ മറന്നുപോകരുത്. രണ്ടാമതായി, ട്രസ്റ്റിംഗ് ഗോഡ് ഇൻ ഡേഞ്ചർ. സങ്കീർത്തനം 9:9 പറയുന്നു, യഹോവ പീഡിതന് ഒരഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം തന്നെയെന്ന്. നാം പലപ്പോഴും ഈ ദൈവവചനം മറന്നുപോകുന്നു. അതുകൊണ്ടാണ് പ്രശ്നങ്ങളെ നോക്കി ഭാരപ്പെടുന്നത്. ഭയലേശമന്യെ ദൈവമേൽപ്പിച്ച ജോലി പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വമാണ് പ്രവാചകന്റെ ഉത്തരവാദിത്വം. പക്ഷെ പ്രവാചകൻ അത് മറന്നുപോകുന്നു. നമ്മെ അയക്കുന്നവന് നമ്മെ സംരക്ഷിപ്പാനും കഴിയും. സങ്കീർത്തനം 118:6 പറയുന്നു, യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. എന്നാൽ ഇവിടെ പ്രവാചകൻ ശൗൽ രാജാവിനെയാ ഭയപ്പെടുന്നത്. രണ്ട് ജോലിയാണ് അദ്ദേഹത്തെ ദൈവം ഏൽപ്പിച്ചത്. ദൈവം ഏൽപ്പിച്ചെങ്കിൽ പിന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഒന്നാമത്തെ ജോലി, കൊമ്പിൽ തൈലം നിറയ്ക്കുക. രണ്ടാമത്തെ ജോലി, ഇശായിയുടെ മക്കളിൽ ഞാൻ രാജാവായി കണ്ടവനെ മാത്രം. ആ വാക്ക് അത് പ്രവാചകൻ ശ്രദ്ധിച്ചിക്കാഞ്ഞിട്ടാണോ ശൗലിനെ ഭയപ്പെട്ടിട്ടാണോ എന്ന് ദൈവത്തിന് കൃത്യമായി അറിയാം. ദൈവം പ്രത്യേകമായി പറയുന്നു, ഞാൻ കണ്ടവനെ മാത്രം അഭിഷേകം ചെയ്യുക. ഈ ജോലി അനുസരിക്കുക മാത്രമായിരുന്നു പ്രവാചകൻ ചെയ്യേണ്ടത്. നമ്മെക്കുറിച്ചും ദൈവം ഇതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഏത് പ്രവൃത്തിയും ചെയ്യും മുമ്പ് ദൈവത്തോടൊരു അഭിപ്രായം ചോദിക്കുവാൻ നാം തയ്യാറാകാറുണ്ടോ? അങ്ങനെ തയ്യാറായാൽ ദൈവം പറയുന്നത് കേൾക്കാനുള്ള സന്മനസ് നമുക്കുണ്ടായിരിക്കണം. എല്ലാവരും അവരവരുടെ ഇഷ്ടം നിറവേറ്റാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആരും ദൈവം പറയുന്നത് കേൾക്കാൻ തയ്യാറാകത്തില്ല. അങ്ങനല്ല വേണ്ടത്. ദൈവം പറയുന്നത് കേട്ട് അനുസരിക്കുക. ആ അനുസരിക്കണമെങ്കിൽ വിശ്വാസത്തോടെ ദൈവത്തിന്റെ മറുപടിക്കായി ദൈവം മുമ്പാകെ ഇരിക്കണം. രണ്ടു തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന്, ആരോടേലും പറയും പ്രാർത്ഥിച്ചോണേ എന്ന്. നടന്നില്ലെങ്കിൽ പറയും പ്രാർത്ഥിച്ചവരുടെ കുറ്റമാണ്. ചിലരുണ്ട് പ്രാർത്ഥിക്കത്തില്ല, അവരാരോടും പറയത്തുമില്ല, അവരുടെ ഇഷ്ടം പോലെ അവർ ചെയ്യും. മറ്റുള്ളവരെ കുറിച്ചല്ല ഓർക്കേണ്ടത്, അവരുടെ വാക്കുകളല്ല ശ്രദ്ധിക്കേണ്ടത്. ദൈവം നിങ്ങളോട് പറഞ്ഞതെന്തോ അത് വിശ്വാസത്തോടെ കേട്ടനുസരിക്കുക. അതിനായി നാം ഇന്ന് വരെ തയ്യാറായിട്ടില്ല എങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ തയ്യാറാകുക. മൂന്നാമതായി, ഒബെയിങ് ഗോഡ്സ് കമാൻഡ്സ്. ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക, ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആവർത്തനം 6:6 പറയുന്നു, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. ഇന്ന് പലരും മറക്കുന്ന ഒരു കാര്യമാണ്, ചിലർ യഹോവയുടെ വചനം കേട്ട് അനുസരിക്കും, പക്ഷെ മക്കളോട് പറയാൻ അവർ തയ്യാറാകത്തില്ല. മക്കളോട് പറയേണ്ടിയ സമയത്ത് പറയാതെ മിണ്ടാതിരുന്നാല് പിന്നെ നീ ദൈവത്തിന് മുമ്പ് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് മറന്നു പോകരുത്. എത്ര പ്രായമുള്ള മക്കളായാലും അവരപ്പൻ എന്നുള്ള സ്ഥാനത്ത്, ഒരമ്മ എന്നുള്ള സ്ഥാനത്ത് നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു. അവരോട് പറയാനുള്ള ഉത്തരവാദിത്വം നിനക്കൊണ്ട്. പറഞ്ഞില്ലെങ്കിൽ, അതിന് സമയം ദൈവം തന്നിട്ടും നീ പറഞ്ഞില്ലെങ്കിൽ, നീ തന്നെ ദൈവത്തോട് സമാധാനം പറയേണ്ടി വരും. ദൈവം നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ഉപദേശം തരുന്ന ദൈവം നമ്മിൽ നിന്നും അനുസരണ മനോഭാവമാണ് ആഗ്രഹിക്കുന്നതെന്ന് മറന്നു പോകരുത്. ഇവിടെ പ്രവാചകനോട് പറഞ്ഞത്, ഞാൻ പറയുന്നവനെ അഭിഷേകം ചെയ്യുക. പ്രവാചകനെ ദൈവം അയച്ചത് അതിനു വേണ്ടിയാണ്. എന്നാൽ ഇശായിയുടെ 7 മക്കളെയും കാണുമ്പോൾ അഭിഷേകം ചെയ്യുവാൻ എഴുന്നേൽക്കുന്ന പ്രവാചകന്റെ അനുസരണക്കേടിനെ യഹോവ ചൂണ്ടിക്കാട്ടുന്നു. പ്രവാചകൻ ബുദ്ധിമാനും സർവജ്ഞാനിയുമാണ്. എന്നിട്ടും പുറമേയുള്ള നോട്ടത്തിൽ ഒരാളെ വിധിക്കുന്നു. കാരണം ആദ്യം വന്ന ആള് നല്ല നീളവും മണ്ണും ഒക്കെ ഉള്ളതിനാളപ്പൻ പ്രവാചകം വിചാരിച്ചു ഇതായിരിക്കും രാജാവ്, ചാടി എഴുന്നേറ്റു. അങ്ങനെ ഏഴുപേരെയും ആ ഏഴ് മക്കളെയും കണ്ട് എഴുന്നേറ്റ പ്രവാചകനോട് ദൈവം പറയുന്ന ഒരു ചോദ്യമുണ്ട്, പുറമേ ഉള്ള നോട്ടത്തിൽ ഒരാളെ വിധിക്കുന്ന ബുദ്ധിമോശം നീ എന്തിനാ കാണിക്കുന്നത്? മാധുര്യമൂറിയ വാക്കുകൾ പറയുന്ന ചില വ്യക്തികളുണ്ട്, നമ്മളെ കണ്ടങ്ങ് സോപ്പിട്ട് വർത്താനം പറയും. അവന്റെ ഹൃദയം ചിലപ്പോൾ വഞ്ചനയുടെ ഹൃദയമാകും. ഈശായുടെ ഏഴ് മക്കളെ അഭിഷേകം ചെയ്യുവാൻ യഹോവ അനുവദിച്ചില്ല. യഹോവ അനുവദിക്കാതെ ഇദ്ദേഹത്തിനൊട്ട് ഒന്നും ചെയ്യാനും കഴിയത്തില്ല. ഇനി ആരുണ്ട് എന്ന ചോദ്യം അവിടെ ഉയർന്നു. അപ്പോൾ പറയുന്നു, ഇനി ഒരുത്തനുണ്ട്, അവൻ കാട്ടില്ല, ആടിനെ മേയ്ക്കാൻ പോയതാ. അപ്പനും അമ്മയും ഉപേക്ഷിച്ച ഒരുവൻ കാട്ടിലുണ്ടെന്നുള്ളത് ദൈവം കണ്ടു. ക്രൈസ്തലവൻ അവന്റെ തൊഴിൽ ആടിനെ മേയ്ക്കുകയാണെന്ന് അറിഞ്ഞ പ്രവാചകൻ അവനായി കാത്തിരുന്നു. അവനെ അഭിഷേകം ചെയ്യുവാൻ ദൈവം അനുവദിച്ചുള്ളു. യോഗ്യതയില്ലാത്തവനെന്ന് വീട്ടുകാരും നാട്ടുകാരും കണ്ടപ്പോൾ ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ അവനെ ദൈവം കണ്ടു. പ്രിയമുള്ളവരെ, നമ്മളെ നോക്കി പലരും വിമർശനങ്ങൾ ഉയർത്തിയേക്കാം, നമ്മളെ ഒന്നിനും കൊള്ളത്തില്ലെന്നും, അല്ലെ നമുക്ക് പല പേരുകളും തന്ന് നമ്മളെ തള്ളിക്കളഞ്ഞേക്കാം. പക്ഷേ മനുഷ്യർ തള്ളിക്കളയുമ്പോൾ ഓർത്തോണം, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന്. മനുഷ്യർ നമ്മെ അയോഗ്യരാക്കുമ്പോൾ ദൈവം നമ്മെ യോഗ്യരാക്കുന്നു. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാക്കിയപ്പോൾ അവന്റെ മേൽ അഭിഷേക തൈലം വീണു. അഭിഷേക തൈലം വീണവന് പിന്നെ ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം അവന്റെ സിവി കണ്ട് അവനെ അഭിഷേകം ചെയ്തത് ദൈവമാകയാൽ ദൈവം തൊട്ടവനെ, ദൈവം സ്നേഹിച്ചവനെ, ദൈവം തന്റെ ആത്മാവാൽ നിറച്ചവനെ ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. സിവി കണ്ട ദൈവം അവനെ മാനിച്ച വിധങ്ങൾ ഏതെല്ലാമെന്ന് നമുക്കറിയാം. ഒന്ന്, ഗോലിയാത്തിനെ, മല്ലനായ ഗോലിയാത്തിനെ കവണയും കല്ലുമായി താഴെയിട്ട് അവന്റെ വാളുകൊണ്ട് തന്നെ ദാവീദ് അവന്റെ തല വെട്ടി. രണ്ടാമതായി, കിന്നര വായനയിൽ നിപുണനായവനെ കണ്ടെത്തിയ ദൈവം ശൗലിന്റെ ബാധ ഒഴിപ്പിക്കുവാൻ ആദ്യം അവനെ കൊട്ടാരത്തിലെത്തിച്ചു. ഇത്രയും നാൾ അവൻ കാട്ടിലായിരുന്നു കിന്നരം വായിച്ചത്, ഇപ്പം കിന്നരം വായിക്കുന്നത് കൊട്ടാരത്തിലാ. ഓ, ദൈവം എത്ര വലിയവനാ. മൂന്നാമതായി, ഗോലിയാത്തിനെ കൊന്നവൻ തുടർന്ന് രാജാവിന്റെ മരുമകനാകേണ്ടി വന്നു. ക്രൈസ്തലവൻ ഇതാണ് ദൈവത്തിന്റെ നിശ്ചയം. നാലാമതായി, ശൗൽ ഉപദ്രവിക്കാൻ ഒരുങ്ങുമ്പോൾ ദൈവം നിശ്ചയിച്ച കാലാവധിയിൽ പരീക്ഷണ കാലഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞു. ശൗലും മകനും മരിച്ചപ്പോൾ ദാവീദ് രാജാവായി. കാട്ടിൽ ആടിനെ മേയിച്ചവൻ രാജാവാകാനുള്ള സി വി ഒന്നും കൊടുത്തില്ല, എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ടെന്ന് പറഞ്ഞില്ല, പക്ഷേ ദൈവം അവനെ രാജാവാക്കി. അഞ്ചാമതായി, പെട്ടകം ഇസ്രായേലിന് നഷ്ടപ്പെട്ടത് ഒബേദ്ഏദോമിന്റെ വീട്ടിൽ നിന്ന് ദാവീദിന്റെ നഗരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നപ്പോൾ നൃത്തം ചെയ്ത ദാവീദിനെ പരിഹസിച്ച മീഖൽ ജീവിതകാലം മുഴുവൻ മക്കളാതെ ശാപഗ്രസ്തയായി തീരേണ്ടി വന്നു. ഇത് 2 ശമൂവേൽ 6:20-23 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാണാവുന്നതാണ്. സിവി കൊടുക്കാതെ തന്നെ ദാവീദിനെ ഉയർത്തിയ ദൈവം നമ്മയും ഉയർത്തും. പക്ഷേ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകണം. നിങ്ങൾ തയ്യാറാണോ? ഇല്ലെങ്കിൽ ഇനി നമ്മുടെ മുമ്പിൽ അധിക സമയങ്ങളൊന്നുമില്ല. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. വഷളത്വം നിറഞ്ഞ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ചതിയന്മാരും വഞ്ചകന്മാരുടെ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷെ ആരും ചതിക്കാതെ നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് വചനം പറയുന്നു. വചനം പറയുന്നു, എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കുമെന്ന്. അത് നിശ്ചയമായും മാനിച്ചിരിക്കും. പ്രിയരെ, ഈ പ്രതികൂല അന്തരീക്ഷത്തിലും ചുറ്റുപാട് മഹാമാരി വന്നു, പലവിധ നിയമങ്ങൾ മാറുന്നു, സഹായിപ്പാൻ ആരുമില്ലാത്ത അവസ്ഥ വരുന്നു, വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥ വരുന്നു, ഇതൊക്കെ മനുഷ്യനെ അങ്ങ് പേടിപ്പിക്കുക. എന്നാൽ നാം പാടുന്നത് പോലെ, യേശുവിൻ നാമം എൻ പ്രാണന് രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിന് മുദ്ര. യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനെ ഒരു ബാധയും തൊടാതെ കാക്കുവാൻ ദൈവത്തിന് കഴിയും. കുഞ്ഞാടിന്റെ രക്തം നിന്റെ വീടിന് മുദ്രയായിരിക്കും. ഒരു പൈശാചിക ശക്തിയും അവിടെ കയറുകയോ ഒരു പൈശാചിക ശക്തിയും നിന്നെ ഉപദ്രവിക്കുകയോ ചെയ്യുകയില്ല. ദൈവം നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഈ പ്രതികൂല അന്തരീക്ഷത്തിലും നാം ഓരോരുത്തരും ആ കൂട്ടത്തിൽ ഭയപ്പെടുവാനല്ല, ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. അതിനായി വേഗം ഒരുങ്ങുക, കർത്താവിൽ വിശ്വസിക്കുക. ദാവീദ് രാജാവിന് ഒരു സീവിയും കൊടുക്കാതെ ഉയർത്തിയ ദൈവം എന്നെയും നിങ്ങളെയും ഉയർത്തുവാൻ മതിയായവനാണ്. എനിക്ക് യൗവനക്കാരോടാണ് ഏറ്റവും അപേക്ഷിക്കാനുള്ളത്. പലപ്പോഴും നിങ്ങൾ ഈ പ്രതികൂല അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുമെന്ന് ഓർക്കും. പക്ഷെ ഇന്ന് വരെ മുട്ടുമടക്കാത്ത ഒത്തിരി യൗവനക്കാരുണ്ട്. ദൈവം മുമ്പാകെ ഒന്ന് മുട്ടുമടക്കുമോ? ഒന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുമോ? നിങ്ങൾ എത്ര പഠിച്ചാലും എത്ര മാർക്ക് വാങ്ങിച്ചാലും നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹകരമാക്കി തീർക്കണമെങ്കിൽ ദൈവം വിചാരിച്ചാലേ സാധിക്കുള്ളൂ. നിങ്ങൾ ദൈവം മുമ്പാകെ മുട്ടുമടക്കാൻ തയ്യാറാണ്? ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ ആരുടെ മുമ്പിൽ ഒരു സീവിയും സമർപ്പിച്ചില്ല എങ്കിലും ഞങ്ങളെ കാണുന്ന ഒരു കർത്താവുണ്ടെന്ന് ദാവീദിന്റെ ജീവിതത്തിൽ കൂടി ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ ഭയപ്പെടാതെ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പേര് മറ്റൊരാളിന്റെ അടുക്കലേക്ക് നിർദ്ദേശിക്കുന്ന ഞങ്ങളുടെ ദൈവമാണ്. ലോകം ഞങ്ങളുടെ പേര് ഒരിടത്തും പറയത്തില്ല. എന്നാൽ ഒരു ജോലി ആഗ്രഹിക്കുന്നുവെങ്കിൽ, നല്ല മാർഗോടുകൂടെ പാസ്സാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രിയ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ദൈവം ഭാഗം മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പേര് കർത്താവ് മറ്റൊരാളോട് നിർദ്ദേശിക്കും. ദൈവത്തിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകുവാൻ ഈ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമേ. നിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അളവ് കൂടാതെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.